السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. قرآن പഠനത്തിന് എളുപ്പ വഴി എന്ന ഈ പാഠ്യപദ്ധതിയുടെ അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നാം പഠിക്കുന്നത് സൂറ അൽ ഫലഖ്, ലാ മിൻ അൻ മഅ മുതലായ ഗതികൾ, വലത്തെ തലച്ചോർ ഉപയോഗിച്ച് ചിന്തിക്കുന്ന രീതി എന്നിവയാണ്. ആദ്യമായി സൂറത്തുൽ ഫലഖ് ഞാനൊന്ന് പാരായണം ചെയ്യാം, നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. ഇനി ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം പറയാം, നിങ്ങളത് ഏറ്റുപറയുക. തുടർന്ന് സൂക്തത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം പറയുമ്പോൾ അതും നിങ്ങൾ ആവർത്തിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. قل പറയുക. اعوذ ഞാൻ അഭയം തേടുന്നു. ബിറബ്ബി രക്ഷിതാവിനോട്. الفلق പുലരിയുടെ. قل اعوذ برب الفلق പറയുക. പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ അഭയം തേടുന്നു. മിൻ ശർരി തിന്മയിൽ നിന്നും. മാ ഒന്നിൻ്റെ. ഖലഖ് അവൻ സൃഷ്ടിച്ച. മിൻ ശർരി മാ ഖലഖ് അവൻ സൃഷ്ടിച്ച ഒന്നിൻ്റെ തിന്മയിൽ നിന്നും. വമിൻ ശർരി തിന്മയിൽ നിന്നും. ഗാസിഖിൻ രാവിൻ്റെ. ഇസാ വഖബ് അതിരിൽ മൂടുമ്പോൾ. വമിൻ ശർരി ഗാസിഖിൻ ഇസാ വഖബ് രാത്രി ഇരുൾ മൂടുമ്പോൾ അതിൻ്റെ തിന്മയിൽ നിന്നും. ومن شر تنميل ننم النفاثات وذن برد في العقد كتغلل ومن شر النفاثات في العقد كتغلل وذن برد تنميل ننم ومن شر تنميل ننم حاسد أسويال وند إذا حسد أبن أسوي برنبول ومن شر حاسد اذا حسد اسويالو اسويപ്പെടുമ്പോൾ അവന്റെ തിന്മയിൽ നിന്നും. ഒരിക്കൽ കൂടി പറയാം. ഖുൽ പറയുക. അഊദു ഞാൻ അഭയം തേടുന്നു. ബിറബ്ബി രക്ഷിതാവിനോട്. അൽ ഫലഖ് പുലരിയുടെ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് പറയുക. പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ അഭയം തേടുന്നു. മിൻ ശർരി തിന്മയിൽ നിന്നും. മാ ഒന്നിൻ്റെ. ഖലഖ് അവൻ സൃഷ്ടിച്ച. മിൻ ശർരി മാ ഖലഖ് അവൻ സൃഷ്ടിച്ച ഒന്നിൻ്റെ തിന്മയിൽ നിന്നും. വമിൻ ശർരി തിന്മയിൽ നിന്നും. ഗാസിഖിൻ രാവിൻ്റെ. ഇസാ വഖബ് അതിരിൽ മൂടുമ്പോൾ. ومن شر غاسق اذا وقب രാത്രി ഇരുൾ മൂടുമ്പോൾ അതിൻ്റെ തിന്മയിൽ നിന്നും. ومن شر തിന്മയിൽ നിന്നും. النفاثات ഊതുന്നവരുടെ. في العقد കെട്ടുകളിൽ. ومن شر النفاثات في العقد കെട്ടുകളിൽ ഊതുന്നവരുടെ തിന്മയിൽ നിന്നും. ومن شر തിന്മയിൽ നിന്നും. ഹാസിദിൻ അസൂയാലുവിൻ്റെ. ഇസ ഹസദ് അവൻ അസൂയപ്പെടുമ്പോൾ. ومن شر حاسد اذا حسد അസൂയാലു അസൂയപ്പെടുമ്പോൾ അവൻ്റെ തിന്മയിൽ നിന്നും. ഈ സൂറത്തിലും ഇതിനു മുമ്പുള്ള പാഠങ്ങളിലും മിൻ പല പ്രാവശ്യം ആവർത്തിച്ചു വരുന്നതായി നാം കണ്ടു. അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. മിൻ എന്നും മൻ എന്നും ഖുർആനിൽ നമുക്ക് കാണാം. അവയ്ക്ക് രണ്ടിനും രണ്ടർത്ഥങ്ങളാണുള്ളത്. അവ രണ്ടും നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം. ഉദാഹരണം, മിൻ ശരിൽ വസ്വാസ്, ദുർബോധകൻ്റെ തിന്മയിൽ നിന്നും. മിൻ എന്ന ഈ പദം സാന്ദർഭികമായി മിന എന്നും വരാവുന്നതാണ്. ഉദാഹരണം, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നു. അതുപോലെ തന്നെ മിനൽ ജിന്നതി വന്നാസ്, ജിന്നുകളിലും മനുഷ്യരിലും പെട്ട. മിൻ എന്നാൽ നിന്നും എന്നർത്ഥം. ഉദാഹരണത്തിലൂടെയാണ് നാം പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഒരു പദത്തിൻ്റെ അർത്ഥവും അതാദ്യമായി വന്ന വാക്യവും പഠിച്ചാൽ പിന്നീട് ഒരിക്കലും നാം അത് മറക്കുകയില്ല. മിൻ 3026 തവണ ഖുർആനിൽ ആവർത്തിച്ചിരിക്കുന്നതായി നാം പഠിച്ചു. അപ്പോൾ ഈ പദം നമുക്കിങ്ങനെ പഠിച്ചു വയ്ക്കാം. മിൻ നിന്നും, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നു. അതേസമയം മൻ എന്നാൽ ആര് എന്നാണ് അർത്ഥം. മൻ റബ്ബുക്ക എന്നാൽ നിന്റെ രക്ഷിതാവാര് എന്നർത്ഥം. നമുക്കറിയാം ഇതാണ് ഖബറിലെ ആദ്യത്തെ ചോദ്യം. അപ്പോൾ മൻ ആര്, മൻ റബ്ബുക്ക, നിന്റെ രക്ഷിതാവാര്. ഇന്ന് നാം പഠിക്കുന്ന മറ്റൊരു പദമാണ് മാ. മായ്ക്ക് പല അർത്ഥങ്ങളുണ്ട്. അവയിൽ മുഖ്യമായവയാണ് നാം ഇന്ന് പഠിക്കുന്നത്. മായുടെ ഒരർത്ഥം എന്ത് എന്നാണ്. മാ എന്ത്, മാ ദീനുക്ക, നിന്റെ ദീനെന്ത്. മൻ 645 പ്രാവശ്യവും മാ 2155 പ്രാവശ്യവും ഖുർആനിൽ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഖബറിലെ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ നമുക്ക് പഠിച്ചു വയ്ക്കാം. അത് ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഉപകാരപ്പെടും. ഈ ലോകത്ത് ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും സാധിക്കും. പരലോകത്തിൻ്റെ ആദ്യഘട്ടത്തിലുള്ള ചോദ്യങ്ങൾക്ക് യഥാവിധി ഉത്തരം നൽകി ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും. മന്നിൻ്റെ മറ്റൊരർത്ഥം ആരാണോ അവൻ എന്നാണ്. ഇങ്ങനെ വരുമ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഒരുവൻ എന്നും അർത്ഥം പറയാം. ഇത് വാക്യഘടനയിൽ നിന്ന് നമുക്ക് വളരെ വേഗം മനസ്സിലാക്കാം. ഉദാഹരണമായി പറഞ്ഞാൽ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖൈറുക്കും, നിങ്ങളിൽ ഉത്തമൻ, മൻ ഒരുവനാണ്, തഅല്ലമൽ ഖുർആന, അവൻ ഖുർആൻ പഠിച്ചു, വഅല്ലമ, അതിനെ പഠിപ്പിക്കുകയും ചെയ്തു. ഒന്നിച്ചർത്ഥം പറയുമ്പോൾ നമുക്കിങ്ങനെ പറയാം, ആരാണോ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത് അവനാണ് നിങ്ങളിൽ ഉത്തമൻ. ഒരിക്കൽ കൂടി പറയാം, ഖൈറുക്കും, നിങ്ങളിൽ ഉത്തമൻ, മൻ ഒരുവനാണ്, തഅല്ലമൽ ഖുർആൻ, അവൻ ഖുർആൻ പഠിച്ചു, വഅല്ലമ, അതിനെ പഠിപ്പിക്കുകയും ചെയ്തു. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ആരാണോ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തത് അവനാണ് നിങ്ങളിൽ ഉത്തമൻ. ഇനി മായുടെ വ്യത്യസ്ത അർത്ഥങ്ങൾ നമുക്ക് നോക്കാം. മായയുടെ ഒരർത്ഥം ഇല്ല എന്നാണ്. അറബി നാടുകളിൽ ജോലി ചെയ്യുന്നവർക്കറിയാം, അറബി അറിയാത്തവരുടെ മുഖ്യ അവലംബമായ രണ്ട് വാക്യങ്ങളുണ്ട്, ഫി എന്നും മാഫി എന്നും. ഫി എന്നാൽ ഉണ്ട് എന്നും മാഫി എന്നാൽ ഇല്ല എന്നുമാണ് സംസാര ഭാഷയിൽ ഉദ്ദേശിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഫി എന്നാൽ ഇൽ അഥവാ ഒരു വസ്തുവിനുള്ളിൽ എന്നാണ് അർത്ഥം. അപ്പോൾ മാഫി എന്നാൽ ഉള്ളിലില്ല എന്നർത്ഥം. മായയുടെ രണ്ടാമത്തെ അർത്ഥം എന്ത് എന്നാണ്. അതിൻ്റെ ഉദാഹരണം നാം നേരത്തെ പഠിച്ചു, മാ ദീനുക്ക്, നിന്റെ ദീനെന്ത്. അത് നമ്മൾ മറക്കില്ല, കാരണം ഖബറിലെ ചോദ്യമല്ലേ. മായയുടെ മൂന്നാമത്തെ അർത്ഥമാണ് നാം ഇന്ന് പഠിച്ച സൂറത്തിലുള്ളത്, മിൻ ശരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ച ഒന്നിൻ്റെ തിന്മയിൽ നിന്ന് എന്നാണ് നാം അതിന് പദാനപദാർത്ഥം നൽകിയിട്ടുള്ളത്. എന്തെന്നിനെയാണോ അവൻ സൃഷ്ടിച്ചത് അതിൻ്റെ തിന്മയിൽ നിന്ന് എന്നും അർത്ഥം പറയാവുന്നതാണ്. എങ്ങനെ പറഞ്ഞാലും അവൻ സൃഷ്ടിച്ചവയുടെ തിന്മയിൽ നിന്ന് എന്നാണ് ആശയം. ഇനി നമുക്ക് കുറച്ച് വ്യാകരണം പഠിക്കാം. പുതിയ ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് നേരത്തെ പഠിച്ചവ ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. ആദ്യമായി 1295 പ്രാവശ്യം ഖുർആനിൽ വന്നിട്ടുള്ള 6 സർവനാമങ്ങൾ നാം പഠിച്ചു. തുടർന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ 7-ാമത്തെ സർവനാമമായ ഹിയയും പഠിച്ചു. അത് 63 പ്രാവശ്യം ഖുർആനിൽ ആവർത്തിച്ചിട്ടുണ്ട്. അപ്രകാരം തന്നെ ഊനയും ഈനയും ചേർത്ത് ബഹുവചനമാക്കുന്ന രൂപവും നാം പഠിച്ചു. മുസ്ലിം ഏകവചനം മുസ്ലിമൂൻ എന്നും മുസ്ലിമീൻ എന്നും അതിൻ്റെ ബഹുവചനം. അതുപോലെ തന്നെ മുസ്ലിമ ഏകവചനം മുസ്ലിമാത്ത് ബഹുവചനം, അതായത് ആത്ത് ഇൽ അവസാനിക്കുന്നത് സ്ത്രീലിംഗ ബഹുവചനമായിരിക്കും. തുടർന്ന് നാമങ്ങളോടൊപ്പം സർവനാമങ്ങൾ ചേർക്കുന്നത് എങ്ങനെയെന്ന് നാം പഠിച്ചു. അതൊരിക്കൽ കൂടി ഞാൻ പറയാം, അത് നിങ്ങൾ ആവർത്തിച്ച് പറയുക. ആദ്യമായി അറബിയും മലയാളവും. കിതാബുഹു അവൻ്റെ ഗ്രന്ഥം, കിതാബുഹും അവരുടെ ഗ്രന്ഥം, കിതാബുക്ക നിന്റെ ഗ്രന്ഥം, കിതാബുക്കും നിങ്ങളുടെ ഗ്രന്ഥം, കിതാബി എൻ്റെ ഗ്രന്ഥം, കിതാബുന ഞങ്ങളുടെ ഗ്രന്ഥം, കിതാബുഹ അവളുടെ ഗ്രന്ഥം. കിതാബുഹ എന്ന് പറയുമ്പോൾ ഇടത് കൈയുടെ തള്ളവിരൽ കൊണ്ട് ഇടതുഭാഗത്തേക്ക് ചൂണ്ടാവുന്നതാണ്. ഇനി ഞാൻ അറബി പറയാം, നിങ്ങളതിൻ്റെ മലയാളം പറയുക. കിതാബുഹു, കിതാബുഹും, കിതാബുക്ക, കിതാബുക്കും, കിതാബി, കിതാബുന, കിതാബുഹ. ഈ രൂപത്തിൽ 10,000-ത്തോളം പദങ്ങൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതിനാൽ അല്പസമയം ചിലവഴിച്ച് ഇത് പഠിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. ഇങ്ങനെ കഴിഞ്ഞ 4 പാഠങ്ങളിലായി നാം 16,600-ലധികം ഖുർആനിക പദങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ സെഷനിൽ നാം പുതുതായി പഠിക്കാൻ പോകുന്നത് 4 പദങ്ങളാണ്. ഈ 4 പദങ്ങൾ നേരത്തെ നാം പഠിച്ചു കഴിഞ്ഞ 7 സർവനാമങ്ങളോടൊപ്പം ഖുർആനിൽ 4,960 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. ആ 4 പദങ്ങൾ ഇവയാണ്: ലി ഇക്ക് ഇന്, മിൻ നിന്നും, അൻ സംബന്ധിച്ച്, മാ ഒപ്പം. അതിൽപ്പെട്ട ഇക്ക് ഇന് എന്ന അർത്ഥത്തിലുള്ള ലി, ഉദാഹരണം ലില്ലാഹി അല്ലാഹുവിന്, അൽഹംദുലില്ലാഹ് സ്തുതി അല്ലാഹുവിനാകുന്നു. ഇപ്പറഞ്ഞ ലി സർവനാമങ്ങളോടൊപ്പം വരുമ്പോൾ ല ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം ലഹു അവന്, ലായും ഹുവയും ചേർന്ന് വരുമ്പോൾ ലഹു എന്നാണ് പറയുന്നത്, ലഹു അവന്. ഇനി അതിലെ ഓരോ പദവും 7 സർവനാമങ്ങളോടൊപ്പം പറഞ്ഞു നോക്കാം. ഞാനത് അറബിയിലും മലയാളത്തിലും പറയും, നിങ്ങൾ ആവർത്തിക്കുക. ലഹു അവന്, ലഹും അവർക്ക്, ലക്ക നിനക്ക്, ലക്കും നിങ്ങൾക്ക്, ലീ എനിക്ക്, ലന ഞങ്ങൾക്ക്, ലഹ അവൾക്ക്. ഈ പറഞ്ഞ കൂട്ടത്തിൽ ലീ മാത്രമേ വ്യത്യസ്തമായി വരുന്നുള്ളൂ, ബാക്കിയെല്ലാ രൂപങ്ങളിലും ല എന്നാണ് വരുന്നത്. 1,000-ത്തോളം പ്രാവശ്യം ഖുർആനിൽ ആവർത്തിച്ചിട്ടുള്ളവയാണ് ഈ 7 പദങ്ങൾ. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാനത് ആവർത്തിക്കാം. ലഹു അവന്, ലഹും അവർക്ക്, ലക്ക നിനക്ക്, ലക്കും നിങ്ങൾക്ക്, ലീ എനിക്ക്, ലന ഞങ്ങൾക്ക്, ലഹ അവൾക്ക്. ഇനി ഞാൻ അറബി പറയാം, നിങ്ങളതിൻ്റെ മലയാളം പറയുക. ലഹു, ലഹും, ലക്ക, ലക്കും, ലീ, ലന, ലഹ. ഇനി ഞാൻ 1, 2, 3 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അറബി മാത്രം നിങ്ങൾ ആവർത്തിക്കുക. 1, 2, 3, 4, 5, 6, 7. ഈ 7 പദങ്ങൾ മാത്രം ഖുർആനിൽ  1,350-ലധികം പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. അതിനാൽ ഈ ചിലവഴിച്ച സമയം ഒരിക്കലും നഷ്ടമാവുകയില്ല. ഇനി നിന്നും എന്നർത്ഥമുള്ള മിൻ, നേരത്തെ പറഞ്ഞ ഹുവഹും എന്നീ 7 സർവനാമങ്ങളോടൊപ്പം ചേർത്ത് നോക്കാം. ഞാൻ പറയുന്ന പ്രകാരം അറബിയും മലയാളവും നിങ്ങൾ ആവർത്തിക്കുക. മിൻഹു അവനിൽ നിന്ന്, മിൻഹും അവരിൽ നിന്ന്, മിൻക നിന്നിൽ നിന്ന്, മിൻകും നിങ്ങളിൽ നിന്ന്, മിന്നി എന്നിൽ നിന്ന്, മിന്ന ഞങ്ങളിൽ നിന്ന്, മിൻഹ അവളിൽ നിന്ന്. ഒരിക്കൽ കൂടി പറയാം. മിൻഹു അവനിൽ നിന്ന്, മിൻഹും അവരിൽ നിന്ന്, മിൻക നിന്നിൽ നിന്ന്, മിൻകും നിങ്ങളിൽ നിന്ന്, മിന്നി എന്നിൽ നിന്ന്, മിന്ന ഞങ്ങളിൽ നിന്ന്, മിൻഹ അവളിൽ നിന്ന്. ഇനി ഞാൻ അറബി പറയാം, നിങ്ങളതിൻ്റെ മലയാളം പറയുക. മിൻഹു, മിൻഹും, മിൻക, മിൻകും, മിന്നി, മിന്ന, മിൻഹ. ഇനി ഞാൻ 1, 2, 3 എന്ന് പറയും, അപ്പോൾ നിങ്ങൾ അറബി മാത്രം യഥാക്രമം ആവർത്തിക്കുക. 1, 2, 3, 4, 5, 6, 7. മിൻ ചേർന്ന് വന്നിട്ടുള്ള ഈ 7 പദങ്ങൾ 540 പ്രാവശ്യം ഖുർആനിൽ ആവർത്തിച്ചിട്ടുണ്ട്. അതുകൂടാതെ 2500 സ്ഥലങ്ങളിൽ സ്വതന്ത്രമായും മിൻ വന്നിട്ടുണ്ട്. ഈ എണ്ണങ്ങളൊക്കെ നാം പറയുന്നത് പഠനത്തിനൊരു പ്രോത്സാഹനമായിട്ടാണ്, അതല്ലാതെ ഈ എണ്ണങ്ങൾ ഹൃദ്യസ്ഥമാക്കുന്നതിന് വേണ്ടിയല്ല. ഓരോ പദവും എത്ര തവണ ആവർത്തിച്ചിരിക്കുന്നു എന്നതിനനുസരിച്ച് അവയ്ക്ക് നാം പ്രാധാന്യം കൊടുക്കണം. ഇനി നമുക്ക് ഈ സർവനാമങ്ങളോടൊപ്പം അൻ ചേർത്ത് നോക്കാം. ഇനി പറയും പ്രകാരം അറബിയും മലയാളവും പറയുക. അൻഹു അവനെ സംബന്ധിച്ച്, അൻഹും അവരെ സംബന്ധിച്ച്, അൻക നിന്നെ സംബന്ധിച്ച്, അൻകും നിങ്ങളെ സംബന്ധിച്ച്, അന്നി എന്നെ സംബന്ധിച്ച്, അന്ന ഞങ്ങളെ സംബന്ധിച്ച്, അൻഹ അവളെ സംബന്ധിച്ച്. ഒരിക്കൽ കൂടി പറയാം. അൻഹു അവനെ സംബന്ധിച്ച്, അൻഹും അവരെ സംബന്ധിച്ച്, അൻക നിന്നെ സംബന്ധിച്ച്, അൻകും നിങ്ങളെ സംബന്ധിച്ച്, അന്നി എന്നെ സംബന്ധിച്ച്, അന്ന ഞങ്ങളെ സംബന്ധിച്ച്, അൻഹ അവളെ സംബന്ധിച്ച്. ഇനി ഞാൻ അറബി പറയാം, നിങ്ങളതിൻ്റെ മലയാളം പറയുക. അൻഹു, അൻഹും, അൻക, അൻകും, അന്നി, അന്ന, അൻഹ. ഇനി ഞാൻ 1, 2, 3 എന്ന് പറയുമ്പോൾ നിങ്ങൾ അറബി മാത്രം യഥാക്രമം ആവർത്തിക്കുക. 1, 2, 3, 4, 5, 6, 7. ഈ പറഞ്ഞ 7 പദങ്ങൾ ഖുർആനിൽ 180 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ 230 പ്രാവശ്യം മറ്റു രീതിയിലും അൻ പ്രയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാ പഠിക്കാം. മാ എന്നാൽ ഒപ്പം എന്നർത്ഥം. ആദ്യമായി ഞാൻ അറബിയും മലയാളവും പറയും, അത് നിങ്ങൾ ആവർത്തിക്കുക. മാഹു അവനോടൊപ്പം, മാഹും അവരോടൊപ്പം, മാക നിന്നോടൊപ്പം, മാക്കും നിങ്ങളോടൊപ്പം, മഴി എന്നോടൊപ്പം, മാന ഞങ്ങളോടൊപ്പം, മാഹ അവളോടൊപ്പം. ഒരിക്കൽ കൂടി പറയാം. മാഹു അവനോടൊപ്പം, മാഹും അവരോടൊപ്പം, മാക്ക നിന്നോടൊപ്പം, മാക്കും നിങ്ങളോടൊപ്പം, മഴി എന്നോടൊപ്പം, മാന ഞങ്ങളോടൊപ്പം, മാഹ അവളോടൊപ്പം. ഇനി ഞാൻ അറബി പറയാം, നിങ്ങളതിൻ്റെ മലയാളം പറയുക. മാഹു മഴഹും, മഴക്ക മഴക്കും, മഴി മഴന മഴഹ. ഇനി ഞാൻ 1, 2, 3 എന്ന് പറയുമ്പോൾ നിങ്ങൾ അറബി മാത്രം യഥാക്രമം ആവർത്തിക്കുക. കൈ ചൂണ്ടാൻ മറക്കരുത്. 1, 2, 3, 4, 5, 6, 7. 160 പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള മാ ആണ് നാം ഇപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് ഈ പദങ്ങൾ ഉദാഹരണങ്ങളിലൂടെ പഠിക്കാം. ല അഥവാ ലി, ഇക്ക് ഇന് എന്നർത്ഥം. ഉദാഹരണം: ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്കു നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ. അതിപ്രകാരം നാം പഠിച്ചു വയ്ക്കുക. ല ലി ഇക്ക് ഇന്, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്കു നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ. മിൻ നിന്നും അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നു. അൻ സംബന്ധിച്ച് റളിയല്ലാഹു അൻഹു അല്ലാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെടട്ടെ. മഅ ഒപ്പം ഇന്നല്ലാഹ മഅ സ്വാബിരീൻ അല്ലാഹു ക്ഷമാലുക്കളോടൊപ്പമാണ്. ഈ പദങ്ങൾ ഏഴ് സർവനാമങ്ങളോടൊപ്പം 4960 പ്രാവശ്യം ഖുർആനിൽ വന്നിട്ടുണ്ട്. അതല്ലാതെയും ഈ പദങ്ങൾ ധാരാളം പ്രാവശ്യം ഖുർആനിൽ ആവർത്തിച്ചിട്ടുള്ളതായി നമുക്ക് കാണാം. അതിനാൽ ഒരിക്കൽ കൂടി ആ പദങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ലഹു ലഹും, ലക്ക ലക്കും, ലി ലന ലഹ, മിൻഹു മിൻഹും, മിൻക മിൻകും, മിന്നി മിന്ന മിൻഹ, അൻഹു അൻഹും, അൻക അൻകും, അന്നി അന്ന അൻഹ, മഅഹു മഅഹും, മഅക മഅക്കും, മഇ മഅന മഅഹ. ഇനി നമുക്ക് നമ്മുടെ തലച്ചോറിനെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. തലച്ചോറിനെ സംബന്ധിച്ച് ഒരു ഡയഗ്രാം നമ്മുടെ പാഠത്തിൻ്റെ പ്രസൻറ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് താരതമ്യം ചെയ്യൽ, സാങ്കേതികവിദ്യ, കണക്ക് കൂട്ടൽ, അടുക്കും ചിട്ടയും, ഭരണം അഥവാ അഡ്മിനിസ്ട്രേഷൻ, നിയന്ത്രണം, പ്ലാൻ ചെയ്യൽ, ഇതെല്ലാം നടക്കുന്നത് തലച്ചോറിൻ്റെ ഇടതു ഭാഗത്താണ്. അതേസമയം കല, ഒരു സമൂഹത്തിനുള്ളിലെ പരസ്പര ബന്ധം, ഇമാജിനേഷൻ അഥവാ സങ്കല്പിക്കൽ അഥവാ സ്വപ്നം കാണൽ, സ്വന്തം അസ്തിത്വം ഒരു സമൂഹത്തിൻ്റെ അസ്തിത്വത്തിൽ അലിയിച്ചു ചേർക്കൽ, ഒരാശയം ഉരുത്തിരിച്ചെടുക്കൽ, സാമൂഹിക ബന്ധങ്ങൾ, വൈകാരികത, സംഗീതം, ആത്മീയത, സംഭാഷണ ചാതിരി, ഇവയെല്ലാം തലച്ചോറിൻ്റെ വലതുഭാഗത്താണ് നടക്കുന്നത്. നമുക്ക് ചിന്തിച്ചാൽ വളരെ വേഗം മനസ്സിലാകുന്ന ഒരു വസ്തുതയാണ്. നിപുണനായ ഒരു എഞ്ചിനീയറോ അടുക്കും ചിട്ടയോടും കൂടി ഭരണം നടത്തുന്ന ഒരു IAS ഉദ്യോഗസ്ഥനോ തൻ്റെ തലച്ചോറിൻ്റെ വലതുഭാഗം പ്രവർത്തിപ്പിക്കുകയും അവരുടെ തൊഴിലിൽ ധാർമ്മിക മൂല്യങ്ങൾ ചാലിച്ചെടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ അവർ എത്ര തന്നെ പ്രാഗൽഭ്യം തെളിയിച്ചാലും സാമൂഹിക ജീവിതത്തിൽ അവർക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് നിങ്ങളൊരു കർഷകനോ കളക്ടറോ ആയിക്കൊള്ളട്ടെ, തലച്ചോറിൻ്റെ വലതുഭാഗത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന പക്ഷം സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയും. എന്ന് മാത്രമല്ല, നിങ്ങളുടെ ബ്രെയിൻ എപ്പോഴും പവർഫുൾ ആയിരിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ, നാം ഒരു വ്യക്തി എന്ന നിലയിൽ സങ്കുചിതമായി ചിന്തിക്കാതെ ഒരു മഹാപ്രപഞ്ചത്തിൻ്റെ ഭാഗമായി കാണുകയും വിശാലമായി ചിന്തിക്കുകയും ചെയ്യുക. നിറങ്ങളിൽ ചാലിച്ചുകൊണ്ട് മനോഹരമായി ചിന്തിക്കുക. അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ ലോകങ്ങളുടെ രക്ഷിതാവാണെന്നും ജനങ്ങളുടെ മുഴുവൻ രാജാവാണെന്നും പരിചയപ്പെടുത്തിയെങ്കിൽ, നബിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലോകർക്ക് കാരുണ്യമായിട്ടാണ് നബി അയച്ചത് എന്ന് പറഞ്ഞു. ഖുർആനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജനങ്ങൾക്കാകമാനം സന്മാർഗമായിട്ടാണ് അത് അവതരിച്ചതെന്ന് പറഞ്ഞു. മുസ്ലിങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതും അങ്ങനെ തന്നെ, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഉത്തമ സമുദായമാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ ചിന്ത സങ്കുചിതമായി പോകാതെ വിശാലമായിരിക്കണം എന്നാണ്. അതേപോലെ പുതിയ പുതിയ ആശയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ തൻ്റെ കൂടിയാലോചന സമിതി അംഗങ്ങളെ ഒരു ഹാളിൽ ഒരുമിച്ച് ചേർത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ സ്വപ്നം കാണൂ, പുതിയ ആശയങ്ങൾ കൊണ്ടുവരൂ എന്ന്. ചിന്തിക്കാൻ പറഞ്ഞപ്പോൾ തോന്നിയ ഒരു കാര്യം, കേരളത്തിൽ അതിന് വളരെ എളുപ്പമാണ്. കാരണം ദിനേന പുതിയ പുതിയ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചിന്തിക്കാം, ഈ വിഷയത്തിൽ ആരുടെ നിലപാടാണ് നാടിന് ഗുണകരം? ഇങ്ങനെ പോയാൽ കുറേ കൊല്ലങ്ങൾ കഴിയുമ്പോൾ നാടിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? ഇതിനൊരു പരിഹാരം നമ്മുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടോ? ഇങ്ങനെ നമ്മുടെ ബുദ്ധി പണയം വയ്ക്കാതെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ഓർമ്മശക്തി എപ്പോഴും പവർഫുള്ളായി തന്നെ നിലനിൽക്കും. അതുപോലെ തന്നെ ഒരു ഖുർആൻ സൂക്തം കേട്ടാൽ അത് ഇന്നത്തെ കാലത്ത് എങ്ങനെ ഫിറ്റാകും എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അങ്ങനെ ഒരു വിഷയം കിട്ടിയാൽ നമുക്ക് ചിന്തയും ഫീലിങ്ങും അഥവാ നമ്മുടെ വിചാര വികാരങ്ങൾ അതിൽ ലയിപ്പിക്കാം. അങ്ങനെയാണ് നമ്മുടെ വലത്തെ തലച്ചോറ് ഉപയോഗിക്കേണ്ടത്. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ അതിന് സഹായിക്കുമാറാകട്ടെ. ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്, നഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.